പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഗെത്സമനയിൽ ഒപ്പം ശക്തിപ്പെടുത്തുവാൻ ദൂതനും, ഈ വചനചിന്തയാണ് തുടർന്നല്പസമയം നാം ധ്യാനിക്കുന്നത്. യേശു ഇപ്പോൾ ഗെത്സമനയിലാണ്. വിരിച്ചൊരുക്കിയ മാളിമുറിയിൽ പ്രിയ ശിഷ്യന്മാരുമായി പെസഹ ആചരിച്ച ശേഷമാണ് യേശുനാഥൻ ഗെത്സമനയിലെത്തിയത്. യെരുശലേമിന് കിഴക്ക് ഒലിവുമലയുടെ ചരിവിൽ കിദ്രോൺ തോടിനപ്പുറമുള്ള ഒരു തോട്ടമാണ് ഗെത്സമന. ഗെത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം എണ്ണച്ചക്ക എന്നാണ്. പെസഹയിൽ യേശുനാഥൻ പാനപാത്രമെടുത്ത ശേഷം പ്രസ്താവിച്ചു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. ചക്കിൽ കൂടി കടന്നുപോയി മുന്തിരിപ്പഴം വീഞ്ഞാകുന്നത് പോലെ ഗെത്സമന എന്ന ചക്കിൽ കൂടി കടന്നുപോയി എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന ഒരു പുതിയ നിയമമാകുന്നു എന്നാണ് യേശുനാഥൻ അവിടെ പ്രസ്താവിച്ചത്. മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പാപപരിഹാര ബലിയായി തീരുന്നതിൻ്റെ പ്രാരംഭ അനുഭവമാണ് ഗെത്സമനയുടെ അനുഭവം. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ആരംഭമാണ് അവിടെ കാണുന്നത്. യൂദ ഒറ്റിക്കൊടുത്തതും യേശുനാഥൻ ബന്ധിക്കപ്പെട്ടതും ഈ തോട്ടത്തിൽ വെച്ചായിരുന്നു. അതിതീവ്രമായ പീഡാനുഭവങ്ങളുടെ നടുവിൽ യേശു ചെയ്തതെന്താണ്? നമുക്ക് തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. യേശു ചെയ്തത്, ഗെത്സമനയിൽ യേശു ചെയ്തത് പ്രാർത്ഥന. എങ്ങനെ? മുട്ടുകുത്തി പ്രാർത്ഥന. എവിടെ? ഗെത്സമന എന്ന ചക്കിൽ. എത്ര പ്രാവശ്യം? ഒന്നല്ല, രണ്ടല്ല, മൂന്ന് പ്രാവശ്യം. കൂടെ പ്രാർത്ഥിച്ചവരാരാണെന്നല്ലേ? കൂടെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അടുത്ത ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരാരും പ്രാർത്ഥിപ്പാൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. യേശുനാഥൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാരാകട്ടെ നല്ല ഉറക്കത്തിലായിരുന്നു. യേശുവിൻ്റെ ഗെത്സമന അനുഭവം മൂന്ന് സുവിശേഷകന്മാരെ വിശദമായി പ്രസ്താവിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 26:36-46 വാക്യങ്ങൾ, മർക്കോസ് സുവിശേഷം 14:32-42 വാക്യങ്ങൾ, ലൂക്കോസ് സുവിശേഷം 22:39-46 വാക്യങ്ങൾ. സുവിശേഷകന്മാർ ഇവ വ്യക്തമായി യേശുവിൻ്റെ ഗെത്സമനയുടെ അനുഭവം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റാരും പറയാതിരുന്ന ഒരു കാര്യം ലൂക്കോസ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ലൂക്കോസ് പറഞ്ഞ ആ കാര്യം? ലൂക്കോസ് വിശേഷം 22:43 വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. അതിങ്ങനെയാണ്: അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ മൂന്ന് പ്രാവശ്യം യേശുനാഥൻ അപേക്ഷിച്ചത് പിതാവ് ചെയ്തില്ല. എന്നാൽ ആ പാനപാത്രം സകല മനുഷ്യവർഗത്തിൻ്റെയും എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പാപം വഹിച്ചുകൊണ്ടുള്ള പാനപാത്രമായിരുന്നു. അത് നീങ്ങിപ്പോയിരുന്നെങ്കിൽ പിതാവ് തൻ്റെ ഏകപുത്രനായ യേശുനാഥൻ്റെ ആ ഗെത്സമനയിലെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയിൽ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന പിതാവ് കേട്ടിരുന്നു എങ്കിൽ എന്തായിരുന്നു സംഭവിക്കുവാൻ ഇടയായിത്തീരുന്നത്? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം അസാധ്യമാകുമായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരം അസാധ്യമാകുമായിരുന്നു, സാധ്യമാകുമായിരുന്നില്ല. അതേ പ്രിയരെ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശുനാഥൻ സഹിച്ചതും ഗെത്സമന എന്ന ചക്കിൽ തുടങ്ങിയതുമായ ആ വ്യഥ എത്ര വലുതാണ്! പ്രിയരെ, യേശു കർത്താവിൻ്റെ ഗെത്സമന നൽകുന്ന പാഠമെന്താണ്? നമുക്കത് നോക്കാം. ഒന്ന്, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് കരുതുന്നവർ പോലും ഒരുപക്ഷെ ഇല്ലാതാകുന്ന അനുഭവം ജീവിതത്തിലുണ്ടായേക്കാം. രണ്ട്, പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ, ദൈവം മറുപടിയൊന്നും തരുന്നില്ലയോ എന്ന് തോന്നുന്ന സമയം പോലും ജീവിതത്തിലുണ്ടായേക്കാം. മൂന്ന്, ഇരുന്ന് പ്രാർത്ഥിച്ചാലും നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ലയോ, എന്തിനാണ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവയൊക്കെ തോന്നാമെങ്കിലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, യേശുനാഥൻ്റെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്ന പാഠം, ദൈവ ഇഷ്ടത്തിനായി മുട്ടിന്മേൽ നിന്ന് എൻ്റെ ഇഷ്ടം വേണ്ട പിതാവേ, അങ്ങയുടെ ഇഷ്ടം മതി, അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ശക്തിപ്പെടുത്തുവാൻ ഇറങ്ങി വരുന്ന ദൂതൻ്റെ സാന്നിധ്യം അല്ല ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും. അത് ആ സാന്നിധ്യം നാം അനുഭവിച്ചറിയുമ്പോൾ അത് നമുക്ക് മാത്രമല്ല മറ്റനേകർക്കും അതൊരു വിടുതലിന് കാരണമായിത്തീരും. കന്നുകളെ കർത്താവേ, അടിയങ്ങളെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്ന പലപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നില്ലയോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഈ വ്യഥ വളരെ വലുതാണല്ലോ എന്ന് ഓർക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ പ്രൈസ്തല മുഴുവൻ കാൽമേലിരുന്ന് അപേക്ഷിക്കുമ്പോൾ, കണ്ണീരൊഴുക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ സാന്നിധ്യത്തിനായി സ്തോത്രം. ആ സാന്നിധ്യം ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കും ഹല്ലേലൂയ സ്തോത്രം വ്യത്യാസം വരുത്തുന്ന സാന്നിധ്യമാണല്ലോ. ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ അടിയനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.